കൊലോസിലെ ഹരിതത്തിലുള്ള നമ്മുടെ പഠനം തുടരാം. ഒന്നാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്.
May you be strengthened with all power according to his glorious might, for all endurance and patience with joy, giving thanks to the Father, who has qualified you to share in the inheritance of the saints in light.
സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു.
Gracious Lord, our loving Heavenly Father, for this evening now we thank you that we can come together as a church bought with the blood of Jesus Christ your Son.
ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വില കൊടുത്തു വാങ്ങിയ സഭയായി ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് കൂടി വരുവാൻ അവസരമുള്ളതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയും.
The joy of access to your throne room, we thank you.
നിന്റെ സിംഹാസനത്തിന് അടുത്തേക്ക് ഞങ്ങൾക്ക് പ്രവേശനമുള്ളതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും.
Thank you, Father, for giving us your only begotten Son.
നിന്റെ പുത്രനായ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചതിനായി നൽകിയതിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയും.
We thank you, Lord Jesus, that you left glory and took upon yourself
കഥാവേ നീ നിന്റെ മഹത്വമൊക്കെയും വിട്ട് മനുഷ്യ ശരീരം ഏറ്റെടുത്തതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കും. നിന്റെ പാപമില്ലാത്ത ശരീരത്തിൽ ഞങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ നീ ഏറ്റെടുത്തല്ലോ. ഞങ്ങളുടെ രോഗങ്ങളെയും ഞങ്ങളുടെ വേദനകളെയും ഞങ്ങളുടെ ലജ്ജയും ഞങ്ങളുടെ നിന്ദയും നീ വഹിച്ചുവല്ലോ. നിന്റെ മരണത്തില് നിന്റെ ഉയർത്തെഴുന്നേൽപ്പില് കഥാവെ നിന്റെ നിന്റെ സ്വർഗാരോഹണത്തിൽ നിന്റെ മഹത്വീകരണത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തിയതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയും. അന്ധകാരത്തിന്റെ അധികാരത്തെ ഞങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഞങ്ങളെ ആക്കി വെച്ച് ഞങ്ങളെ സ്വതന്ത്രരാക്കിയതായ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കും. സ്വർഗ സ്ഥലങ്ങളിൽ നിന്നോടൊപ്പം ഞങ്ങൾ ഇരുത്തിയല്ലോ കഥാവെ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എല്ലാ നാമത്തിനും മേലായി നീ ഇരിക്കുകയും കഥാവെ വരുവാൻ ഇപ്പോഴുള്ളതും വരുവാനുള്ളതുമായ സകല നാമത്തിനും മേലായ നാമം നിനക്ക് നൽകപ്പെടുകയും ചെയ്തതുകൊണ്ട് ഞങ്ങൾ നിന്നെ
മഹത്വപ്പെടുത്തും.
കഥാവെ ഞങ്ങൾ ജയാളികളായി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ
മഹത്വപ്പെടുത്തും.
ഞങ്ങളുടെ ജീവൻ ക്രിസ്തുയേശുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യും. നിന്റെ ഉള്ളം കയ്യിൽ ഞങ്ങളെ വരച്ചിരിക്കാൻ ഞങ്ങൾ നിന്നെ
മഹത്വപ്പെടുത്തും.
കഥാവെ ഞങ്ങൾ ഒരു നാളും കൈവിടിയില്ല ഉപേക്ഷിക്കുകയുമില്ലല്ലോ. നിന്റെ ആത്മാവിനാൽ നീ ഞങ്ങളെ മുദ്രയിട്ടിരിക്കുന്നുവല്ലോ. നിന്റെ ആത്മാവിനാൽ ഞങ്ങളുടെ ഉള്ളിൽ വസിപ്പാനായി നീ കടന്നു വന്നിരിക്കുന്നുവല്ലോ. കഥായ വരുവാനിരിക്കുന്ന മഹത്വത്തിന്റെ ഒരു അക്ഷാരം നിങ്ങൾക്ക് നൽകിയിരിക്കാൻ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കഥാവെ നിന്റെ സിംഹാസനത്തിനടുത്തേക്ക് ഞങ്ങൾക്ക് പ്രവേശനമുള്ളത് കൊണ്ട് ഞങ്ങൾ നിന്നെ
മഹത്വപ്പെടുത്തും.
കഥാവെ സിയോൻ പർവ്വതത്തിനടുക്കാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. കഥാവെ സ്വർഗീയ യെരുശലേമിന് അടുക്കലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നുവല്ലോ. കഥാവെ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹത്തിന്റെ അടുക്കലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയും. കഥാവെ തളിക്കപ്പെട്ട രക്തത്തിനടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുവന്നുവല്ലോ. ഹാബലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനടുക്കലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നുവല്ലോ. കഥാവെ പാപക്ഷമയെ കുറിച്ചാണല്ലോ നിന്റെ രക്തം സംസാരിക്കുന്നത്. കഥാവെ അത് വീണ്ടും വീണ്ടും വിടുതലിന്റെ രക്തമാണല്ലോ. കഥാവെ സൗഖ്യത്തിന്റെ രക്തമാണല്ലോ. കഥാവെ ഇതിന്റെ വിലയേറിയ രക്തത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയും. കഥാവെ ഞങ്ങൾ ജീവൻ പ്രാപിക്കേണ്ടത് നിന്റെ സ്വന്തം ജീവനെ ായി നൽകിയതിനായി ഞങ്ങൾ നിനക്ക് വിശുദ്ധ വചനങ്ങൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും. സകല സത്യത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ നശിക്കുന്നു. കഥാവെ ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് നിങ്ങൾ അപേക്ഷിക്കുന്നു. കഥാവെ ഇതിന്റെ ശബ്ദം കേൾപ്പാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. നീ ഞങ്ങളോട് ഇടപെടുമാറാകണം. ഞങ്ങൾ നന്ദി പറയുന്നു കഥാവെ. കഥാവെ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
When Paul prayed for the Colossian church, Paul made three requests.
അപ്പോസ്തലനായ പൗലോസ് കൊലോസിലുള്ള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മൂന്ന് കാര്യങ്ങൾ അവർക്ക് വേണ്ടി അപേക്ഷിച്ചു. അവർക്ക് ആത്മീയമായ അറിവ് ലഭിക്കണം, പരിജ്ഞാനത്തിൽ എത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഒന്നാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പ്രായോഗിക തലത്തിൽ അവർ അനുസരണമുള്ളവരായി തീരണം എന്ന് അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ധാർമ്മികമായ ഔന്നത്യത്തിലേക്ക് അവർ എത്തിച്ചേരണം എന്ന് തുടർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്നാം അധ്യായത്തിലെ 11-12 വാക്യങ്ങളിൽ ആ കാര്യമാണ് ഇന്ന് സന്ധ്യാസഭയിൽ നാം
ചിന്തിക്കുന്നത്.
ആത്മീയമായ സകലവിധമായ ജ്ഞാനത്തിലും വർദ്ധിച്ച് വരണമെന്നും അവർ അനുസരണമുള്ളവരായി തീരണം എന്നുള്ള കാര്യം നാം ചിന്തിച്ചു കഴിഞ്ഞു. ധാർമ്മികമായ ഒരു ഉന്നത ഔന്നത്യത്തിലേക്ക് അവർ എത്തിച്ചേരേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് അവൻ പ്രാർത്ഥിക്കുന്നത് ഇന്ന് പരിശോധിക്കാം.
Should always be related to moral character.
ജ്ഞാനവും അനുസരണവും പെരുമാറ്റവും അത് ധാർമ്മികമായ ഒരു ഔന്നിത്യത്തിലേക്ക് നമ്മെ നടത്തേണ്ടതാണ്.
ഇന്ന്
സുവിശേഷീകരണ സുവിശേഷ വിഹിത കൂട്ടങ്ങളിൽ ഏറ്റവും വലിയത് സന്തുലിതമായ അവസ്ഥയില്ലാത്ത അവസ്ഥയാണ്. ആത്മീയമായ അറിവിന് വളരെ ഉന്നതമായ ഒരു സ്ഥാനം നൽകപ്പെടുന്നുണ്ട്. ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് പരമോന്നതമായ ഒരു സ്ഥാനം നൽകപ്പെടുന്നുണ്ട്. എന്നാൽ ഈ രണ്ട് സത്യങ്ങളും വ്യക്തിപരമായ സ്വഭാവ വൈശിഷ്ട്യത്തോട് ബന്ധപ്പെട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചില ഉപദേഷ്ടാക്കന്മാര് ചില ആളുകൾ ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, എന്നാൽ അവരുടെ ജീവിതത്തിൽ സ്നേഹമാകട്ടെ മനസ്സിലുമാകട്ടെ വെളിപ്പെട്ട് കാണാറില്ല. ഒരു ക്രിസ്തീയ ജീവിതത്തെ തനതായ സ്വഭാവം വെളിപ്പെടുത്തുന്നതായ സ്വഭാവ വിശേഷങ്ങൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണാറില്ല. ആത്മാക്കളെ നേടുന്നതിലും കർത്താവിനെ വളരെയധികം ശുശ്രൂഷ ചെയ്യുന്ന ചില ആളുകൾ പോലും വസ്തുതകളെ തിരഞ്ഞു കണ്ടെത്തുവാൻ അവർ ശ്രമിക്കാറില്ല. അവരുടെ ജീവിതങ്ങൾ അവർ കണ്ടുമുട്ടുന്നവരുടെ ജീവിതങ്ങളെ കുറിച്ച് അവരുടെ റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നു.
നോളജ്, കണ്ടക്ട്, സർവീസ്,
ജ്ഞാനം, പെരുമാറ്റം, സ്വഭാവവിശേഷം, അനുസരണം,
ഇതെല്ലാം
ഒരുമിച്ച് ഒത്തൊരുമിച്ച് ചേർന്ന് പോകേണ്ടതായ
കാര്യങ്ങളാണ്.
എങ്ങനെയാണ് നാം ദൈവത്തിന്റെ എന്തുകൊണ്ടാണ് നാം ദൈവത്തിന്റെ ഹിതം കണ്ടെത്തേണ്ടത്? നാം അനുസരിക്കേണ്ടതിനായിട്ടാണ് ദൈവഹിതം കണ്ടെത്തുന്നത്. ദൈവഹിതം അനുസരിക്കുന്നതിൽ നാം ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നു. ആ പ്രക്രിയയിലാണ് നമ്മുടെ ക്രിസ്തീയ സ്വഭാവം വെളിപ്പെട്ടു വരുന്നത്. നമ്മൾ ആരും തന്നെ ജ്ഞാനത്തിലോ ശുശ്രൂഷയിലോ സ്വഭാവവിശേഷത്തിലോ സന്തുലിതമായ അവസ്ഥ ഉള്ളവരല്ല. എന്നാൽ ആ തരത്തിലുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേരുവാനായിട്ട് നാം
ഉത്സാഹിക്കേണ്ടതാണ്.
സ്വഭാവത്തിൽ ക്രിസ്തുവിനെ സമാനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ ശക്തി തന്നെയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്ന്. ദൈവത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം സകല ശക്തിയാലും ശക്തീകരിക്കപ്പെടേണ്ടത് എന്നർത്ഥം. ദൈവത്തിന്റെ ഊർജത്തെ കുറിച്ച് രണ്ട് വ്യത്യസ്തമായ പദങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒന്ന് ഡൈനാമിസ് എന്ന പദമാണ്. ആ പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലുള്ള ഡൈനമൈറ്റ് എന്ന പദം വന്നിരിക്കുന്നത്. ഡൈനാമിസ് എന്ന പദത്തിന്റെ അർത്ഥം അതിൽ തന്നെ ഉള്ളതായ ശക്തി എന്നാണ്. ക്രേറ്റോസ് എന്ന മറ്റൊരു പദമാണ് പിന്നെ
ഉപയോഗിക്കുന്നത്.
വെളിപ്പെട്ട് വരുന്നതായ ശക്തി എന്നാണ് ആ പദത്തിന്റെ
അർത്ഥം.
പ്രവൃത്തിയിൽ വെളിപ്പെടുന്നതായ ശക്തി.
So the grace of our Christian life,
ക്രിസ്തീയ ജീവിതത്തിൽ വെളിപ്പെടുന്നതായ ദൈവകൃപ,
is a result of God's power at work in our life.
നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തികമാകുന്ന ദൈവശക്തിയുടെ ഒരു പ്രകടനമാണ്.
So spiritual maturity, spiritual growth can come only as we yield to God's power and permit him to work
ആത്മീക ശക്തി, ആത്മീക പക്വത നമ്മൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാനായിട്ട് നാം അനുവദിച്ചെങ്കിൽ മാത്രമേ അത്
സാധ്യമാകുകയുള്ളൂ.
ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോഴൊക്കെയും ആശ്ചര്യകരമായ അത്ഭുതങ്ങളിൽ വെളിപ്പെട്ട് വരുന്നതായ ദൈവശക്തിയെ കുറിച്ചാണ് നാം ചിന്തിക്കാറുള്ളത്.
ഇസ്രായേൽ ക്രോസിംഗ് ദ റെഡ് സീ,
ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടക്കുന്നത് പോലെയുള്ളതായ,
ഡേവിഡ് ലീഡിംഗ് എ വിക്ടോറിയസ് ആർമി,
ദാവീദ് ജയശാലിയായി ഒരു സൈന്യത്തെ നയിക്കുന്നതിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ,
പോൾ റൈസിംഗ് ദ ഡെഡ്,
അപ്പോസ്തലനായ പൗലോസ് മരിച്ചവരെ ഉയർപ്പിക്കുന്നതായ, ഇതൊക്കെയും ദൈവശക്തിയുടെ പ്രകടനമാണ്.
ബട്ട് ദി എംഫസിസ് ഓഫ് ഗോഡ്സ് പവർ ക്രേറ്റോസ്,
എന്നാൽ ക്രേറ്റോസ് എന്ന പദം കൊണ്ട് ഊന്നി പറയുന്നതായ ദൈവശക്തി, അവിടെ ആ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രേറ്റോസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തീയ സ്വഭാവ വൈശിഷ്ട്യത്തെ കുറിച്ചാണ്. മനസ്സ്, ദീർഘക്ഷമ, ക്ഷമ,
ജോയ്ഫുൾനെസ്,
സന്തോഷത്തിന്റെ അവസ്ഥ,
താങ്ക്ഫുൾനെസ്,
നന്ദിയുള്ള അവസ്ഥ, ഇതിനൊക്കെയും നമുക്ക് ദൈവശക്തി കൂടിയേ തീരും.
These are the inner victories of the soul.
ഇത് ആത്മാവിന്റെ ഉള്ളിൽ സംഭവിക്കേണ്ടതായ, ലഭിക്കേണ്ടതായ ജയങ്ങളാണ്.
And these inner victories of the soul are very important, just as great, if not greater, I would say, than the public victories recorded in the records of biblical history.
ദൈവവചനത്തിന്റെ വചനത്തിൽ വെളിപ്പെട്ടിരിക്കുന്നതായ, പരസ്യമായി നാം കണ്ടതായ ഈ അത്ഭുത പ്രവർത്തനങ്ങളെക്കാളും തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമായി നമ്മുടെ ഉള്ളിൽ നേടേണ്ടതായ ആത്മീകമായ ജയമാണ് ഈ കാര്യങ്ങളൊക്കെ. ദാവീദ് തന്റെ തന്റെ ദേഷ്യം നിയന്ത്രിക്കുന്നത് നാം കാണുന്നുണ്ട്. ഷിമേയ് അവനെ പരിഹസിക്കുന്നു. ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിച്ചതിനേക്കാൾ വലിയൊരു ജയമാണ് ഷിമേയുടെ പരിഹാസവും ശാപവാക്കുകളെയും ദാവീദ് സഹിക്കുന്നത്.
2 Samuel 16:16
പതിനാറാം അധ്യായം 5 to 12 വരെയുള്ള വാക്യം.
When King David came to Bahurim, there came on a man of the family of the house of Saul, whose name was Shimei, the son of Gera. And as he came, he cursed continually. By the way, David is running away because Absalom has deceitfully taken over the kingdom.
2 Samuel 16:5 അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ ദാവീദ് തന്റെ മകനായ അബ്ശാലോമിനെ ഭയന്ന് ദേശം വിട്ട് ഓടിപ്പോകുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യമാണിത്. ദാവീദ് രാജാവ് ബഹൂറൂമിൽ എത്തിയപ്പോൾ ശൗലിന്റെ കുലത്തിൽ ഗേരയുടെ മകൻ ഷിമേയി എന്ന് പേരിലെ ഒരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചുകൊണ്ട് പുറകെ വരുന്നത് കണ്ടു. ദാവീദ് രാജാവ് തന്നെയാണ് എന്ന് ഓർക്കുക. അബ്ശാലോം ചതിവിൽ തന്റെ രാജ്യത്വം ഏറ്റെടുക്കുകയാണ്. ദാവീദ് പുറത്ത് ഓടി രക്ഷപ്പെടുകയാണ്, പലായനം ചെയ്യുകയാണ്. ഷിമേയി ദാവീദിന്റെ നേരെ കല്ലെറിയുന്നത് നാം കാണുന്നു. ആറാം വാക്യം, അവൻ ദാവീദിന്റെയും രാജഭൃത്തന്മാരൊക്കെയും കല്ലു വാറി എറിഞ്ഞു, ജനവും വീരന്മാരും എല്ലാം ഇടത്തും വലതുമായി
നടക്കുകയായിരുന്നു.
ഷിമേയി ശപിച്ചുകൊണ്ട് ഇവണ്ണം പറഞ്ഞു, രക്തപാതക, നീജ, പോ പോ.
The Lord has avenged on you all the blood of the house of Saul, in whose place you reign, and the Lord has given the kingdom into the hand of your son Absalom.
Saul,
your evil is on you, for you are a man of blood.
Saul grahathinte raktham Jehova ninte mel varithirikkunu, avane pagathumallo nee rajavayathu. Jehova rajyathinte maganaya Absalomine kayil elpichirikkunu, nee rakthapathanagirikkal ippol idha ninte doshathinte phalam ninakku vanna bhavichirikkunu.
Then Abishai the son of Zeruiah said to the king, why should this dead dog curse my lord the king? Let me go and take off his head.
Appol യുടെ മകനായ അബിഷായി രാജാവിനോട്, ഈ ചത്തനായി എന്റെ യജമാനായ രാജാവിനെ ശപിക്കുന്നത് എന്ത്? ഞാൻ ചെന്ന് അവന്റെ തല വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞു. അതിന് രാജാവ്, സെരൂയയുടെ പുത്രന്മാരെ എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്? അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്കുക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു, പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് എന്ന് ആർ ചോദിക്കും എന്ന് പറഞ്ഞു.
How much more now may this Benjaminite? Leave him alone and let him curse, for the Lord has told him to.
പിന്നെ ദാവീദ് അബിഷായിയോടും തന്റെ സകല ഭൃത്യന്മാരോടും പറഞ്ഞത്, എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട മകൻ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു എങ്കിൽ ഈ ബെന്യാമീനിയൻ ചെയ്യുന്നത് ആശ്ചര്യമോ? അവനെ വിടുവിൻ, അവൻ ശപിക്കട്ടെ, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു.
and that the Lord will repay me with good for his blessing today.
പക്ഷേ യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ അവന്റെ ഈ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും.
That's tremendous inner victory.
അത് ഏറ്റവും ശ്രേഷ്ഠമായ ആന്തരികമായ ജയമാണ് കാണിക്കുന്നത്.
He had the power and there were people right beside him who could just finish off Shimei.
രാജാവ് എന്ന നിലയിൽ അവന് അധികാരമുണ്ട്, അവനെ സഹായിപ്പാൻ തക്കോണം, ഷിമയെ കൊന്നുകളവാൻ തക്കോണം അവന്റെ പക്കൽ ചാരന്മാരുമുണ്ട്.
Within seconds Shimei's life would be over.
നിമിഷങ്ങൾക്കുള്ളിൽ ഷിമയുടെ ജീവൻ അപഹരിപ്പാനായിട്ട് കഴിയും.
But he controlled his temper.
എന്നാൽ തന്റെ ദേഷ്യം വിദ്വേഷം അവൻ നിയന്ത്രിക്കുന്നു.
And he said,
അവൻ പറയുന്നത് അവനെ വിട്ടുക, വിടുക, അവൻ ശപിക്കട്ടെ. യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 16:32. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. അതിന്റെ അർത്ഥം ഒരു പട്ടണം പിടിച്ചെടുക്കുക കുറെ കൂടെ അനായാസകരമായ കാര്യമാണ്. എന്നാൽ ദീർഘക്ഷമ ഉണ്ടാകുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കൊലോസ് ലേഖനം 1:11. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ
ബലപ്പെടേണമെന്നും
സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു.
So the King James Version translates endurance as patience.
അവിടെ സഹിഷ്ണുത എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക.
The word actually means endurance when circumstances are difficult. That's what
ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദീർഘമായി സഹിക്കുക എന്ന പദപ്രയോഗമാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
It's the opposite of hopelessness.
നിരാശയ്ക്ക് എതിരുള്ള പദമാണ് അവിടെ
ഉപയോഗിച്ചിരിക്കുന്നത്.
ദുഃഖത്തിനും യാതൊരു പ്രതീക്ഷയുമില്ലാത്തതായ ചിന്താഗതിക്കും എതിരായുള്ള പദപ്രയോഗമാണിത്.
This word is never used in reference to God.
ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ പദം പുസ്തക തിരുവചനങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല.
For God does not face difficult circumstances.
കാരണം ദൈവത്തിന് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഇല്ലല്ലോ.
Nothing is impossible with God.
അവനെ യാതൊന്നും അസാധ്യമല്ല.
യിരമ്യാ
പ്രവാചകന്റെ പുസ്തകം 22:37 വാക്യം അങ്ങനെ പറയുന്നു. ഞാൻ സകലയിടത്തിന്റെയും ദൈവമാകുന്നു, എനിക്ക് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്നവർ എന്ന അവസ്ഥയിൽ നാം നിരന്തരം ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വ്യക്തികളെയും അഭിമുഖീകരിക്കുന്നുണ്ട്. അത് ക്രിസ്തീയ അതുകൊണ്ട് ക്രിസ്തീയ പക്വതയിലേക്ക് നാം വളരുന്നതിനോടുള്ള ബന്ധത്തിൽ ഈ സാഹചര്യങ്ങളെയും വ്യക്തികളെയും സഹിക്കുക എന്നുള്ളത് ആവശ്യമായ
കാര്യമാണ്.
ബുദ്ധിമുട്ടുള്ള ആളുകളെയും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെയും ക്ഷമാപൂർവ്വം സഹിപ്പാനായിട്ട് നാം പഠിക്കുന്നില്ല എങ്കിൽ നാം മറ്റൊന്നും പഠിക്കുവാനുള്ള സാധ്യതകൾ വിരളമാണ്. നമ്മുടെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളുടെ നടുവിലും സന്തോഷിപ്പാൻ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക്
സാധിക്കേണ്ടതാണ്.
നാം നിരാശരായും ആശയറ്റവരായി തീരേണ്ടതായ കാര്യമില്ല. റോമാലേഖനം 5:3-4 വാക്യങ്ങൾ നമുക്ക് അറിയാമല്ലോ.
Not only that, but we rejoice in our sufferings, knowing that our suffering produces endurance.
അത് തന്നെ എല്ലാ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു.
The NASB version says, tribulation brings about perseverance and perseverance proven character and proven character hope.
കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത തെളിയിക്കപ്പെട്ടതായ സ്വഭാവവിശേഷത്തെയും സിദ്ധത അത് പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് ചില വിവർത്തനങ്ങൾ പറയുന്നു.
Never think that endurance means complacency.
സഹിക്കുക എന്നുള്ളത് കൊണ്ട് ആലംഭാവത്തോടുകൂടി ഇരിക്കുക എന്ന അർത്ഥമില്ല.
Endurance is patience in action.
ദീർഘക്ഷമയോടുകൂടി പ്രവൃത്തിയിൽ നിൽക്കുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം.
It's not the believer sitting in a rocking chair waiting for God to do something.
ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കാനായിട്ട് ചാരുകസേല ഇരുന്ന് കാത്തിരിക്കുന്നതായ അവസ്ഥയെക്കുറിച്ചല്ല
പറയുന്നത്.
മുൻപോട്ട് പോവുക അസാധ്യമാകുന്ന സാഹചര്യത്തിലും മുൻപോട്ട് തന്നെ പോയി യുദ്ധക്കളത്തിൽ തന്നെ നിൽക്കുന്നതായ ഒരു പടയാളിയുടെ ചിത്രമാണ്. യുദ്ധ ഓട്ടക്കളത്തിൽ ജയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒട്ടും മടിക്കാതെ മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതായ ഒരു ഓട്ടക്കാരന്റെ ചിത്രം.
So we press on with the power of God enabling us enduring difficult circumstances.
ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളെ സഹിച്ചുകൊണ്ട് നാൻ ഒരു വിശ്വസ്തനായി മുൻപോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു.
Hebrews 12:1.
എബ്രായ ലേഖനം 12 അധ്യായത്തിന്റെ 1 വാക്യം.
Therefore, since we are surrounded by so great a cloud of witnesses, let us lay aside every weight and sin which clings so closely, and let us run with endurance the race that is set before us.
ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക.
Run with endurance.
സ്ഥിരതയോടെ ഓടുക.
That's most important.
അത് സുപ്രധാനമായ കാര്യമാണ്.
Because the Christian life is a marathon.
കാരണം ക്രിസ്തീയ ജീവിതം ഒരു മാരത്തോൺ ഓട്ടം പോലെയാണ്.
We need to run with endurance.
നാം സ്ഥിരതയോടെ ഓടിക്കൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്.
Too many believers have a tendency to quit when the circumstances are difficult and people they encounter are difficult.
അനേകം വിശ്വാസികളും സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടേറിയതായി തീരുമ്പോൾ തങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യക്തികൾ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ഓട്ടം വിട്ട് പോകുവാനുള്ളതായ താല്പര്യമുള്ളവരാണ്.
Never forget this sentence.
എന്നാൽ ഈ കാര്യം ഒരിക്കലും മറക്കരുത്.
It's always too early to quit.
ഒരിക്കലും പിന്മാറുവാനുള്ള സമയമായിട്ടില്ല.
What are the difficult circumstances you're going through right now?
ഇപ്പോൾ നിങ്ങൾ കടന്നുപോകുന്നതായ പ്രതികൂല സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്?
The difficult people you're facing.
നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകൾ ആരൊക്കെയാണ്?
Don't quit.
ഒരിക്കലും പിന്മാങ്ങുവാനായിട്ട് ആലോചിക്കരുത്.
Because God wants to give you his kratos, his power to endure.
കാരണം അത് സഹിപ്പാനും ദൈവം നിങ്ങൾക്ക് തന്റെ ക്രേറ്റോസ് തന്റെ അത്യന്ത ശക്തിയെ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
It's not talent or training that guarantees victory.
ജയം നമുക്ക് ഉറപ്പാക്കി തരുന്നത് നമ്മുടെ കഴിവുകളോ നമ്മുടെ പരിശീലനമോ അല്ല.
It is perseverance that grants us victory. That guarantees victory.
സ്ഥിരതയോടെ നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ജയം ഉറപ്പാക്കി തരുന്നതായ വസ്തുത.
Charles Spurgeon was the preacher who said by perseverance the snail reached the ark.
സ്ഥിരതയോടെ ഓടുന്നതുകൊണ്ട് ആർക്ക്
the ark Noah's ark
okay.
By perseverance
സ്ഥിരതയോടെ മുൻപോട്ട് പോയതുകൊണ്ടാണ് ആ ഒച്ച നോഹയുടെ ആർക്കിൽ പെട്ടകത്തിൽ കടക്കുവാൻ ഇടയായത് എന്ന് ചാൾസ് സ്പർജൻ പറഞ്ഞു.
All of us need God's kratos.
നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ ഈ kratos ശക്തി ആവശ്യമാണ്. സഹിപ്പാനുള്ളതായ ശക്തി ആവശ്യമാണ്. അത് ദൈവം നമുക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
Provided we receive.
നാം അത് അന്വേഷിക്കുന്നെങ്കിൽ അവനത് നമുക്ക് നൽകുക തന്നെ ചെയ്യും.
Along with endurance, we need long suffering.
ഈ സഹിക്കുവാനുള്ള മനസ്സിനോടൊപ്പം നമുക്ക് ദീർഘ ക്ഷമയും ആവശ്യമാണ്. കൊലോസ്യ ലേഖനം 1 11 വാക്യം.
Strengthen with all might according to his glorious power and all patience and long suffering with joyfulness.
സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടേണമെന്ന്.
Long suffering means self restraint.
ദീർഘക്ഷമ എന്നതിന്റെ അർത്ഥം സ്വയം നിയന്ത്രിക്കുക എന്നാണ്.
It's the opposite of revenge.
പ്രതികാരം എടുക്കുന്നതിന് എതിരായ ഒരു പദപ്രയോഗമാണ്.
Endurance has to do primarily with circumstances.
സ്ഥിരത എന്നത് സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് എങ്കിൽ
ലോങ് സഫറിംഗ് ഹാസ് ടു ഡു വിത്ത് പീപ്പിൾ.
ദീർഘക്ഷമ എന്നുള്ളത് വ്യക്തികളോടുള്ള ബന്ധത്തിലാണ്.
ഗോഡ് ഈസ് ലോങ് സഫറിംഗ് ടുവേർഡ് പീപ്പിൾ ദൈവം ബിക്കോസ് ഓഫ് ഹിസ് ലവ് ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ്.
ദൈവം തന്റെ കൃപയിൽ തന്റെ സ്നേഹത്തിൽ വ്യക്തികളോട് മനുഷ്യരോട് ദീർഘക്ഷമ കാണിക്കുന്നു.
2 Petros 3:9
3:5
The Lord is not slack concerning his promises, some men count slackness, but is long suffering to us ward, not willing that any should perish, but that all should come to repentance.
ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ.
Long suffering is one fruit of the Spirit.
ആത്മാവിന്റെ ഫലത്തിൽ ഒന്നാണ് ദീർഘക്ഷമ. ഗലാത്യ ലേഖനം 5:22 വാക്യത്തിൽ നാം അത് കാണുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, സൗമ്യത, നന്മ, നീതി, സ്നേഹം.
Long suffering is among the grace clothes that the believer should wear.
കൃപയുടെ വസ്ത്രം, വിശ്വാസി ധരിക്കുന്ന കൃപയുടെ വസ്ത്രത്തിന്റെ ഭാഗമാണ് ദീർഘക്ഷമ എന്നുള്ളത്. കൊലോസ് ലേഖനം 3:12 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയന്മാരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്.
It's amazing how people impatiently endure irritating circumstances.
നമ്മെ ബുദ്ധിമുട്ടിക്കുന്നതായ സാഹചര്യങ്ങളെ ദീർഘക്ഷമയോടുകൂടി സഹിക്കുവാനായിട്ട് ആളുകൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളത് ആശ്ചര്യകരമാണ്.
But the same person may lose his temper with a friend or loved one.
എന്നാൽ അതേ വ്യക്തി തന്നെ തന്നെ തന്റെ ഒരു സ്നേഹിതനോടോ തന്റെ പ്രിയപ്പെട്ട ഒരുവനോടോ ക്ഷമ നഷ്ടപ്പെട്ടവനായി തീരാറുണ്ട്.
Moses was patient during the contest with Pharaoh in Egypt.
ഫറോ ഈ മിസ്രയീമിൽ ഫറോവിനോടുള്ളതായ മത്സരത്തിന്റെ ഇടയിൽ മോശ വളരെ ദീർഘക്ഷമയോടുകൂടി ഇരുന്നു.
But he lost his temper with his own people.
എന്നാൽ തന്റെ സ്വന്തം ജനത്തോട് അവന് ക്ഷമിപ്പാനായിട്ട് കഴിഞ്ഞില്ല.
As a result, forfeited his right to enter the promised land.
അതിന്റെ ഫലമായിട്ട് വാഗ്ദത്ത ദേശത്ത് പ്രവേശിപ്പാനുള്ള തന്റെ അവകാശം നഷ്ടമാക്കി. സംഖ്യാപുസ്തകം 20 അധ്യായത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്.
Proverbs 25 verse 2
സദൃശവാക്യങ്ങൾ 25-28 അധ്യായത്തിന്റെ 28 വാക്യത്തിൽ നാം വായിക്കുന്നത്,
A man without self-control is like a city broken into and left without walls.
ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ ആവും. അവന്റെ ആത്മാവിന് മേൽ അവന് യാതൊരു വിധമായ നിയന്ത്രണവും ഇല്ല. ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ ആവും.
Endurance and long suffering go together.
സഹിഷ്ണുതയും ദീർഘക്ഷമയും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് പോകുന്നതായ
കാര്യങ്ങളാണ്.
ഇത് നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുമ്പോൾ നാം ആത്മീയമായ പക്വതയിലേക്ക് വളരുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നുണ്ടോ?
If so, you're growing spiritually.
അങ്ങനെയെങ്കിൽ നിങ്ങൾ ആത്മീയമായി വളരുന്നുണ്ട് എന്നർത്ഥം.
Paul listed them as marks of the true minister of Jesus Christ.
ക്രിസ്തുവിന്റെ ഒരു നല്ല ശുശ്രൂഷകന്റെ മുഖമുദ്രയായി അപ്പോസ്തലനായ പൗലോസ് ഇത് രേഖപ്പെടുത്തും. 2 Corinthians 6:4-5
അധ്യായം
4-5 വാക്യങ്ങൾ
talking about servants of God.
ദൈവദാസന്മാരെ കുറിച്ച് പറയുമ്പോൾ,
but as servants of God we commend ourselves in every way by great endurance and affliction, hardships, calamities, beatings, imprisonments, riots, labors, sleepless night, hunger.
സകലത്തിൽ ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കെളുപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം.
So you find Paul displaying these graces in his own life.
തന്റെ സ്വന്തം ജീവിതത്തിലും അപ്പോസ്തലനായ പൗലോസ് ഈ കൃപകളെ വെളിപ്പെടുത്തുന്നത് നാം കാണും.
You,
തിമോത്തിയോസ് 3 10 വാക്യത്തിൽ,
You have followed my teaching, my conduct, my aim in life, my faith, my patience, my love, my steadfastness.
നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും നീ കണ്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ ദീർഘക്ഷമയുടെയും സഹിഷ്ണുതയും ഒരു നല്ല ഉദാഹരണം ഇയ്യോബാണ്. യാക്കോബ് ഇയ്യോബിനെ കുറിച്ച് പറയുന്നത് 5:10-11 വരെയുള്ള വാക്യങ്ങളിൽ, സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളി.
Those blessed who remain steadfast. You heard of the steadfastness of Job and you have seen the purpose of the Lord, how the Lord is compassionate and merciful.
സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു. കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലവും ഉള്ളവനല്ലോ.
James chapter 5:11.
യാക്കോബിന്റെ ലേഖനം 5:10-11 വാക്യങ്ങളാണ്.
In the New Testament, of course, the greatest example is the Lord Jesus Christ.
പുതിയ നിയമത്തിൽ ഈ കാര്യത്തിൽ ഏറ്റവും സമുന്നതനായ ഉദാഹരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റേതാണ്.
Why is it easier for us to see dunamis displayed rather than Kratos seen?
എന്തുകൊണ്ടാണ് വെളിപ്പെടുന്നതായ ദൈവത്തിന്റെ ശക്തിയെ നമുക്ക് കാണാൻ കൂടുതൽ സാഹചര്യങ്ങൾ ഉള്ളത്? ആന്തരികമായ ഈ ശക്തിയുടെ വെളിപ്പെടൽ നമ്മൾ കാണാതെ ഇരിക്കുന്നത്?
You see, it's because it's easier for God to perform miracles in the realm of the material or physical.
ഭൗതികമായ കാര്യങ്ങളിൽ ദൈവത്തിന് അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ കുറെ കൂടി എളുപ്പമാണ് എന്നതാണ് സത്യം.
This is because everything in creation obeys God's command.
കാരണം സൃഷ്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതൊക്കെയും ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നു.
Let's look at the scripture and see this.
എന്നാൽ ദൈവവചനം നമുക്ക് നോക്കി ഇത് എങ്ങനെയെന്ന് കണ്ടെത്താം.
You see, Jesus could heal the ear of Malchus when Peter cut it off.
പത്രോസ് മാൽക്കോസിന്റെ ചെവി കാതറുത്തപ്പോൾ അത് സൗഖ്യമാക്കുവാനായിട്ട് യേശുവിന് കഴിഞ്ഞു.
But Jesus could not automatically change Peter's heart and remove the hatred and violence that was inside Peter's heart.
എന്നാൽ പത്രോസിന്റെ ഹൃദയത്തിൽ ഉള്ളതായ വിരോധവും വിദ്വേഷവും പകയും നീക്കിക്കളവാനായിട്ട് കർത്താവിന് യാന്ത്രികമായി കഴിയുന്നതായ കാര്യമല്ല.
അതിന്
പത്രോസ് തകർച്ചയിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമായി.
Dunamis was displayed the moment Jesus put the ear of Malchus back.
Malchus's chevi kaada saukhyamaakiyappol devathinte shakti dynamic shakti avade velippeduna kaanu.
It was very easy for God to do.
Adu cheyvanayittu devathinte anayasagaramayi saadhikku.
But to change Peter's heart.
Ennal Petrosinte hrudayathine roopaantharam varuthuka.
For Kratos to see it means be evident in Peter's life, Peter had to be broken.
Kratos and the deiva shakti Petrosinte jeevithathil velippettu kaanuvanayittu Petrosine oru thagarchayilude kadannu pogendathu aavashyamayirunnu.
Luke 22.
Lukasinte suvisesham 22nd adhyayam.
50 and 51.
50 vaakyangal.
And one of them struck the servant of the high priest and cut off his right ear. But Jesus said, "No more of this," and he touched his ear and healed him.
അവരിലൊരുത്തൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്തെ കാത് അറുത്തു. അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവീൻ എന്ന് പറഞ്ഞു.
You see, God could bring water out of the rock.
പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിക്കാനായിട്ട് ദൈവത്തിന് കഴിയുമാണ്. എന്നാൽ മോശ ദീർഘസമയമുള്ളവരായിരിക്കാനായിട്ട് അവനെ നിർബന്ധിപ്പാൻ ദൈവത്തിന് കഴിയില്ല. തീപ്പൊള്ളലേറ്റ് കിടക്കയിലായിരുന്ന ഒരു സഹോദരനെ ഒരു പാസ്റ്റർ ഇടയ്ക്കിടെ സന്ദർശിക്കുക പതിവായി. മണിക്കൂറുകളോളം അനങ്ങാതെ കിടക്കേണ്ടതായ ആവശ്യം ഈ
ചെറുപ്പക്കാരനുണ്ടായിരുന്നു.
ജീവിതത്തിന്റെ അത്യാവശ്യ കാര്യങ്ങൾ പോലും നിർവഹിക്കുവാൻ അവന് ബുദ്ധിമുട്ടായി. ഒരു ദിവസം ഈ യുവാവ് പാസ്റ്ററോട് പറഞ്ഞു, ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ച് എന്നെ സൗഖ്യമാക്കിയിരുന്നെങ്കിൽ അത് എത്ര എളുപ്പമായിരുന്നു. പാസ്റ്റർ അവരോട് പറഞ്ഞു, ദൈവം തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ നീ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു അത്ഭുതമല്ല. ഈ ആഴ്ചകളിൽ നീ ദീർഘക്ഷമയിൽ ദയയിൽ വളർന്നു വരുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ശരീരത്തിന്റെ സൗഖ്യത്തെക്കാൾ ഏറ്റവും വലിയ അത്ഭുതമാണ് അത് എന്ന് ഞാൻ കരുതുന്നു എന്ന് പാസ്റ്റർ പറഞ്ഞു.
So you see how God's power is made manifest.
ദൈവത്തിന്റെ ശക്തി എങ്ങനെയാണ് വെളിപ്പെട്ട് വരുന്നത് എന്നുള്ളത് നാം
ഇവിടെ കാണും.
ഭൗതിക ലോകത്തിൽ അത് വെളിപ്പെടുക ഏറ്റവും എളുപ്പമാണ്.
Not manifested so easily in the inner person.
എന്നാൽ നാം തകർച്ചയിലേക്ക് കടന്നു പോവുകയും ദൈവത്തിന്റെ അധികാരത്തിന് നമ്മെ തന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ആന്തരിക മനുഷ്യനിൽ ഈ ശക്തി വെളിപ്പെട്ട് കാണുക അത്ര എളുപ്പമല്ല.
God's power is evidenced in our lives, not only in our endurance and long suffering.
ദീർഘക്ഷമയിലും സഹിഷ്ണുതയിലും മാത്രമല്ല ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കരുക.
But also in our joyfulness.
നമ്മുടെ സന്തോഷത്തിലും അത് വെളിപ്പെട്ട് വരേണ്ടതാണ്.
Colossians 1:11.
കൊലോസ് ലേഖനം 1 അധ്യായത്തിന്റെ 11 വാക്യം.
Strengthened with all might according to his glorious power unto all patience and long suffering with joyfulness.
ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു.
That means when we are faced with difficult circumstances and difficult people, we should exhibit joyful endurance.
അതിന്റെ അർത്ഥം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളുടെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വ്യക്തികളുടെയും അടുത്ത വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വളരെ അത് ദീർഘക്ഷമയോടും സഹിഷ്ണുതയോടും കൂടെ മാത്രമല്ല സന്തോഷത്തോടും കൂടെ സഹിക്കേണ്ടതും ആവശ്യമാണ്. ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ അത് സന്തോഷത്തോടെ
സഹിക്കേണ്ടതാണ്.
കൂടെ ജീവിപ്പാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആ വ്യക്തികൾ അത് അവിടെ ദീർഘക്ഷമയോടെ അവരെ സഹിക്കേണ്ടതാണ്. ഇതിന് ദൈവത്തിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. സഹിക്കുന്നതായ ഒരു 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 സഹിഷ്ണുതയുണ്ട്, എന്നാൽ അത് ആനന്ദത്തോടു കൂടിയ സഹിഷ്ണുതയല്ല. സന്തോഷത്തോടെ സഹിക്കുക.
In fact, that word sahikya means actually, you can bite your teeth and
കടിച്ചു പിടിച്ച് സഹിക്കുക.
But endurance is something that you enjoy.
എന്നാൽ സഹിഷ്ണുത എന്ന് പറയുന്നത് കടിച്ചു പിടിച്ച് സഹിക്കുന്നതിനെ കുറിച്ചല്ല, സന്തോഷത്തോടെ സഹിക്കുന്നതിനെ കുറിച്ചാണ്. കഷ്ടത സഹിക്കുന്നുണ്ട്, എന്നാൽ അത് സന്തോഷത്തോടുകൂടി അല്ലാത്ത വിധത്തിൽ സഹിപ്പാനായിട്ടും കഴിയും.
Colossian Christians might experience joyful patience.
എന്നാൽ
joyful long suffering.
കൊലോസേ സഭയെക്കുള്ള വ്യക്തികളെ കുറിച്ച് വിശുദ്ധന്മാരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പ്രതീക്ഷിക്കുന്നത് അവർ സകല സഹിഷ്ണുതയിലും ദീർഘക്ഷമയ്ക്കുമായി സന്തോഷ ദീർഘസമയം സന്തോഷത്തോടെ അനുഭവിക്കുന്നവരായി തീരണമെന്നാണ്.
We often interchange the words joy and happiness.
സന്തോഷവും ആനന്ദവും പലപ്പോഴും നാം മാറി മാറി ഉപയോഗിക്കാറുണ്ട്.
But a distinction should be made.
എന്നാൽ അത് തമ്മിലൊരു വ്യത്യാസമുണ്ട് എന്ന് തിരിച്ചറിയാം.
Because happiness depends on happenings.
സന്തോഷം പല സാഹചര്യങ്ങളെ അധിഷ്ഠിതമാണ്.
If circumstances are encouraging,
സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാകുന്നെങ്കിൽ,
if people are kind,
ആളുകൾ നമ്മുടെ മനസ്സിൽ ദയയുള്ളവരാണെങ്കിൽ,
then we are happy.
നമുക്ക് സന്തോഷമുണ്ടാവും.
But joy is independent of both circumstances and people.
എന്നാൽ ദൈവികമായ സന്തോഷം ആനന്ദം അത് സാഹചര്യങ്ങളെയും വ്യക്തികളെയും അധിഷ്ഠിതമായിട്ടുള്ള കാര്യമല്ല.
Which is the most joyful epistle that Paul the apostle wrote?
അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഏറ്റവും സന്തോഷം വെളിപ്പെടുന്നതായ ലേഖനങ്ങൾ ഏതാണ്?
ഫിലിപ്പി
ലേഖനമാണ്.
But don't forget, where did he write Philippians?
എന്നാൽ എവിടെ നിന്നാണ് ഫിലിപ്പി ലേഖനം എഴുതിയത് എന്ന് നാം ഓർത്തിരിക്കണം.
He wrote from prison.
തടവറയിൽ നിന്നാണ് അത് എഴുതിയത്.
And he is facing the possibility of being killed for his faith.
തന്റെ വിശ്വാസത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്യാനുള്ള സാഹചര്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ആ ലേഖനം എഴുതുന്നത്.
So only God's power working through us by God's Spirit can give us joy in the midst of difficult
devathinte aathmaavinte pravartanathal nammil vyaparikkunna deiva shakti maatramana buddhimuttere sahajarangalil namukku santosham nalguvanayittu kaliyiga.
This is the fruit of the spirit.
Idu aathmaavinte phalamaana ennariyiga.
Galatians 5:22.
Galathilekhanam 5th adhyayathinte 22nd vaakyam.
Joy,
സ്നേഹം, സന്തോഷം.
So joy is not something that we work up.
അതുകൊണ്ട് സന്തോഷം എന്ന് പറയുന്നത് നാം നമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല.
It is something that we receive by the power of the Holy Spirit working in us.
നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ഈ സന്തോഷം.
This is joy of the Holy Spirit.
ഇത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്.
In fact, none of the virtues of the Christian life can be manufactured.
ക്രിസ്തീയ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതായ സദ്ഗുണങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല.
All of that is received by the power of the Holy Spirit.
അതൊക്കെയും ദൈവാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് ലഭിക്കുന്നതാണ്.
That's why I've been saying all along, I've been saying this, there's only one person who can live the Christian life, his name is Jesus.
ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഒരുവൻ മാത്രമാണ്, അത് യേശുക്രിസ്തു മാത്രമാണ്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതിന്റെ കാരണം ഇതാണ്.
And the Christian life means Jesus living in and through me.
ക്രിസ്തീയ ജീവിതം എന്നതിന്റെ അർത്ഥം യേശുക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്നു, എന്നിൽ വസിക്കുന്നു എന്നുള്ളതാണ്.
Working through me.
അവൻ എന്നിലൂടെ പ്രവർത്തിക്കുന്നു, എന്നിലൂടെ സംസാരിക്കുന്നു, എന്നിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു.
Walking through me.
അവൻ എന്നിലൂടെ സഞ്ചരിക്കുന്നു.
So as I yield myself to him.
ഞാൻ അവൻ എന്നെ തന്നെ കീഴ്പ്പെടുത്തുന്നതിനനുസരിച്ച് അവൻ തന്റെ അത്ഭുതകരമായ ശക്തിയാൽ അവൻ എന്നിൽ പ്രവർത്തിക്കുന്നു, എന്നിലൂടെ പ്രവർത്തിക്കുന്നു.
This is a Christian life.
ഇതത്ര ക്രിസ്തീയ ജീവിതം.
That's how all these virtues are seen in the Christian, in the believer.
അതുകൊണ്ടാണ് ഈ സ്വഭാവ ഗുണങ്ങളെല്ലാം ഒരു വിശ്വാസിയിൽ വെളിപ്പെട്ട് കാണുന്നത്.
Only God's Spirit.
ദൈവത്തിന്റെ ആത്മാവിനാൽ മാത്രമാണ് ഇത് സാധിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് ദൈവാത്മാവിനാൽ മാത്രമാണ്. നാം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല ഇത്. ഇത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തെ. റോമാലേഖനം 14:17
വാക്യം.
ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിന്റെ എല്ലാ അവസ്ഥകളും പരാജയത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും എന്നെ നയിച്ചതായ ചില സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരിക്കലും
ഉണ്ടായിരുന്നു.
എന്നാൽ ആ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളുടെ നടുവിലും ദൈവം തന്റെ ആത്മാവിനാൽ ആത്മീയമായ സന്തോഷം എന്റെ ഉള്ളിൽ പകർന്നിരുന്നു. അത് ദൈവത്തിൽ നിന്നല്ലാതെ എനിക്ക് ലഭിക്കുക
അസാധ്യമായിരുന്നു.
എന്നാൽ ദുഃഖകരമായ മറ്റൊരു വസ്തുത, പല മറ്റു അനേകം സമയങ്ങളിലും എന്റെ ചുറ്റും എന്റെ സാഹചര്യങ്ങളിലെ ഞാൻ കീഴ്പ്പെട്ടു പോയ അവസ്ഥകളും ഉണ്ട്. ജയവും അതേ സമയം തന്നെ സന്തോഷവും എനിക്ക് നഷ്ടപ്പെട്ടതായ സാവകാശങ്ങളും ഉണ്ട്. ഈ നിരന്തരമായ സന്തോഷം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നിരന്തരമായ ആത്മാവിന്റെ നിറവ് നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ ശക്തിയുടെ നാലാമത്തെ തെളിവ് നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ്. കൊലോസ് ലേഖനം 1:12 വാക്യം.
Giving thanks to the Father who has qualified you to share in the inheritance of the saints in light.
പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വിശ്വാസികൾ സന്തോഷമുള്ളവരാണ്, നന്ദിയുള്ളവരാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അവൻ നിങ്ങളെ ശക്തീകരിക്കുകയും നിങ്ങൾ സന്തോഷമുള്ളവരും നന്ദിയുള്ളവരുമാക്കി തീർക്കുകയും ചെയ്യും. എഫെസ്യലേഖനം 5-ാം അധ്യായത്തിന്റെ 18-19 വരെയുള്ള വാക്യങ്ങൾ.
And do not get drunk with wine, for that is debauchery, but be filled with the Spirit, addressing one another in psalms and hymns and spiritual songs, singing and making melody to the Lord with your heart, giving thanks always and for everything to God the Father in the name of the Lord.
വീഞ്ഞു കുടിച്ചോ മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന്റെ പാടിയും കീർത്തനം ചെയ്തു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവീൻ.
You see, when we lose our joy, what happens?
നമ്മുടെ സന്തോഷം നമുക്ക് നഷ്ടമാകുമ്പോൾ എന്താണ് സംഭവിക്കുക?
We start complaining.
നാം പരാതിപ്പെടുന്നവരായിത്തീരും.
And then we become very critical.
പിന്നീട് നാം വിമർശന ബുദ്ധിയുള്ളവരായിത്തീരും.
And then we become people who are judgmental.
തുടർന്ന് നാം മറ്റുള്ളവരെ വിധിക്കുന്നവരായിത്തീരും.
A critical spirit is not from God.
വിമർശന ബുദ്ധി ദൈവത്തിൽ നിന്നുള്ളതല്ല.
It comes from the pit.
അത് അന്ധകാരത്തിൽ നിന്ന് വരുന്നതാണ്.
The Spirit of God fills us with this joy.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകട്ടെ നമ്മെ തന്റെ സന്തോഷത്താൽ അത്ര നിറയ്ക്കുന്നത്.
The Colossian epistle is filled with thanksgiving.
കൊലോസ് ലേഖനത്തിലുടനീളം നന്ദി പ്രകടിപ്പിക്കുന്നത് നാം കാണുന്നു.
Paul gives thanks for the church in Colossae.
കൊലോസിലുള്ള സഭയെ ഓർക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് നന്ദി പ്രകടിപ്പിക്കുന്നു.
Colossians 1:3.
1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ശ്രദ്ധിക്കുക.
We always thank God the Father for Lord Jesus Christ when we pray for you.
നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം.
And Paul is praying here in Colossians 1:12.
1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പൗലോസിന്റെ പ്രാർത്ഥന ഇതാണ്.
That they will grow in their own thanksgiving to God.
നിങ്ങൾ അവർ തന്നെ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായി തീരണം എന്നും അപേക്ഷിക്കുന്നു.
Giving thanks to the Father who has qualified you to share in the inheritance of the saints in light.
പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു.
Colossians 2:7.
കൊലോസി ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ
tells us that Christian life should abound
ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കണം.
One of the evidences of spiritual growth in Bible study is thanksgiving.
ദൈവവചനം പഠിക്കുമ്പോൾ ആത്മീയമായ പക്വതയിലേക്ക് വളരുന്നു എന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ.
Let the peace of Christ rule in your hearts, to which indeed you are called in one body, and be thankful.
ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടു ഇരിക്കുന്നത്, നന്ദിയുള്ളവരായും ഇരിക്കുക.
16-ാം വാക്യം. Let the word of Christ richly dwell in you, teaching and admonishing one another in all wisdom, singing psalms and hymns and spiritual songs with thankfulness in your hearts to God.
സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ.
Our prayers should always include thanksgiving.
നമ്മുടെ പ്രാർത്ഥനകളിൽ നന്ദി പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാണ്.
So a Christian who is filled with the Spirit, filled with the Word, watching in prayer, will prove it by his attitude of appreciation, thanksgiving to God.
അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതായ ദൈവവചനത്താൽ നിറഞ്ഞിരിക്കുന്നതായ വിശ്വാസികൾ അവരുടെ പ്രാർത്ഥനയിൽ ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്.
Some people are appreciative by nature. Some people are appreciative.
ചില ആളുകൾ സ്വഭാവത്തിൽ തന്നെ എല്ലായ്പ്പോഴും നന്ദി പ്രകടിപ്പിക്കുന്നവരാണ്.
They are thankful people.
അവർ നന്ദിയുള്ള ആളുകളാണ്.
But some people are not.
എന്നാൽ മറ്റു ചിലർ അങ്ങനെയല്ല.
In fact, there are so many cultures that are unthankful.
ചില സംസ്കാരങ്ങളിൽ തന്നെ നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് സാധാരണയായി കണ്ടുവരാത്തതാണ്.
Some of our Bible translators have worked in tribal areas, and one of the things I've heard from them, many of them have told me this, they said these are the most unthankful people.
വേദപുസ്തകം വിവർത്തനം ചെയ്യുന്നതിൽ അധ്വാനിക്കുന്നതായ നമ്മുടെ ചില സഹോദരന്മാർ, ചില ഗിരിവർഗക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം, ആ ഗോത്രത്തിൽ ആ സംസ്കാരത്തിൽ നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് സാധാരണയായ കാര്യമല്ല എന്നാണ്.
The missionaries have learned to understand that is their culture.
അത് അവരുടെ സ്വഭാവത്തിൽ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് മിഷണറിമാർ കണ്ടെത്തിയിട്ടുണ്ട്.
It's marred with sin.
അത് പാപത്താൽ കളങ്കിതമായ ഒരു ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് അവരുടെ ജീവിത ശൈലിയിൽ വളരെ ആഴത്തിൽ ഇറങ്ങിയതായ
കാര്യമാണ്.
ഈ മിഷണറിമാരിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നതായ കാര്യങ്ങളെ കുറിച്ച് അവർ നന്ദിയുള്ളവരാകുന്നതിന് പകരമായി അവർ കൂടുതൽ കൂടുതൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കൽ പോലും നന്ദി പ്രകടിപ്പിക്കാറില്ല. അതുകൊണ്ട് അവരെ നന്ദി പറയുവാനായിട്ട് പഠിപ്പിക്കേണ്ടതാണ്. എന്നാൽ നമുക്കത് കഴിയുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കൂ. അവർ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ അപ്പോൾ അവരിൽ ഈ നന്ദിയുടെ സ്വഭാവം വെളിപ്പെടുന്നത് കാണാം. കാരണം അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്നതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കുന്ന സ്വഭാവം ഇല്ലാത്തവർ, അവർക്ക് നന്ദി പ്രകടിപ്പിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആന്തരികമായി പ്രവർത്തിക്കുന്ന ദൈവശക്തി ആവശ്യമാണ്. സകല നല്ല ദാനങ്ങളൊക്കെയും ദൈവത്തിൽ നിറങ്ങി വരുന്നു എന്നുള്ളത് നാം ഓർത്തിരിക്കുക. യാക്കോബ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം.
Every good gift and every perfect gift is from above, coming down from the Father with whom there is no variation or shadow due to change.
1:17. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു.
God is the source, he is the support and end of all things.
ദൈവമാണ് സകലത്തിന്റെയും ഉറവിടം, സകലത്തിന്റെയും അവസാനവും സകലത്തെയും നിലനിർത്തുന്നതും അവൻ തന്നെയാണ്.
The very breath in our mouths is the free gift of God.
നമ്മുടെ വായിലെ ഓരോ ശ്വാസവും ദൈവത്തിന്റെ ദാനമാണ് എന്നറിയുക.
You see, only when you have difficulty in breathing,
ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രമാണ് നാം നന്ദിയുള്ളവരാകുവാനായിട്ട് പഠിക്കുക. ചിലപ്പോഴൊക്കെ എനിക്ക് ശ്വാസം മുട്ട് അനുഭവിക്കാറുണ്ട്. തണുപ്പ് കൂടുമ്പോൾ ഈർപ്പം നിൽക്കുന്നതായ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ മഴ നനയുമ്പോൾ ചുമയും ജലദോഷമുണ്ട്, അപ്പോൾ ശ്വാസം മുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. ശ്വാസം ബുദ്ധിമുട്ട് കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം എനിക്ക് നന്നായി അറിയാം. നാം ജീവിക്കുന്നതും നിൽക്കുന്നതും ചരിക്കുന്നതും അവനിൽ ആണ്. നാം എടുക്കുന്ന ഓരോ ശ്വാസവും ദൈവം ദാനമായി നൽകുന്നതുമാണ്. നന്ദി ഉണ്ടായിരിക്കുക എന്നുള്ളത് സ്വാർത്ഥതയുടെ എതിരായിട്ടുള്ളതായ വികാരമാണ്. ഒരു സ്വാർത്ഥമതിയായ വ്യക്തി എന്താണ് പറയുക? എനിക്ക് ലഭിക്കുന്നതൊക്കെയും ഞാൻ അർഹിക്കുന്നു, എനിക്ക് അർഹതയുണ്ട് എന്നാണ് അവൻ പറയുന്നത്. മറ്റുള്ളവർ എന്നെ സന്തോഷമുള്ളവനാക്കി തീർക്കണം. എന്നാൽ പക്വതയുള്ള വിശ്വാസിയാണ് ആകട്ടെ, ദൈവത്തിന്റെ ദാനമാണ് ഈ ജീവൻ എന്നുള്ളത്
തിരിച്ചറിയുന്നു.
ദൈവത്തിന്റെ സമർത്ഥമായ സമൃദ്ധിയിൽ നിന്നാണ് ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് എന്ന് അവൻ തിരിച്ചറിയുന്നു.
Of course, the one blessing that should move us constantly to thanksgiving,
കൊലോസ്യത്തിന്റെ 12-ാം വാക്യത്തിൽ നിരന്തരം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കേണ്ട ഒരു വസ്തുതയെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. കൊലോസ്യലേഖനം 1:12 വരുമ്പോൾ ഞാൻ മിക്ക എല്ലായ്പ്പോഴും ദൈവത്തിന് മുട്ടുമടക്കി നന്ദി
പറയാറുണ്ട്.
സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെക്കുകയും ചെയ്തതായ ദൈവത്തിന് പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാണ് കർത്താവായ യേശുക്രിസ്തുവിൽ പിതാവായ ദൈവം നമ്മെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി
തീർത്തു.
ഇപ്പോൾ തന്നെ ഇപ്പോൾ സ്വർഗത്തിൽ എന്റെ സ്ഥാനം അതാണ്. ക്രിസ്തുവിന്റെ വരവനായിട്ട് നാം കാത്തിരിക്കുന്ന ഈ
സാഹചര്യത്തിലും
ക്രിസ്തു യേശുവിൽ നമുക്കുള്ള ആത്മീയ അവകാശത്തിന്റെ ഒരു അനുഗ്രഹം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതത്ര ക്രിസ്തീയ ജീവിതത്തിന്റെ
മനോഹരത്വം.
സ്വർഗം നമുക്ക് നൽകുവാനിരിക്കുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ നമുക്ക് അറിവ് ലഭിക്കുമ്പോൾ നാം ഈ ലോകത്തിൽ ജീവിക്കുകയും അവൻ നമ്മെ കുറിച്ചുള്ള ഉദ്ദേശത്തെ പൂർത്തീകരിക്കുകയും ചെയ്യുവാനായിട്ട്
കഴിയും.
ദൈവത്തിന് നമ്മെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു പദ്ധതി ഉണ്ട് എന്ന് നാം അറിയുന്നു. നാം പാപത്തിൽ ജനിക്കുകയും പാപത്തിൽ ജീവിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ തികവുള്ളതായ പദ്ധതിയെ കുറിച്ച് അറിവില്ലാത്തവരായി ജീവിച്ചു എന്ന് നാം അറിയുന്നു.
by the death of Jesus on the cross.
കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശ് മരണത്താൽ അവൻ നമുക്ക് വേണ്ടി ആവശ്യമായ ഒക്കെയും ചെയ്തിരിക്കുകയാണ്.
And he wants to reveal to us that perfect plan that he has for us, which he foreordained before the foundation of the world.
ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതായ പദ്ധതിയിലേക്ക് നമ്മെ മടക്കി കൊണ്ടുവരുവാനായിട്ട് യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് അവൻ സകലവും നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു.
You need to get to know what God's vision is for your life.
നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്, ദർശനം എന്താണെന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതാണ്.
This is why Paul, facing King Agrippa, he could tell the king, he could say, oh King Agrippa, I was not disobedient to the heavenly vision.
അതുകൊണ്ടാണ് അഗ്രിപ്പ രാജാവിനെ അഭിമുഖീകരിക്കുമ്പോൾ അഗ്രിപ്പ രാജാവിനെ നോക്കി പൗലോസ് പറയുന്നത്, അഗ്രിപ്പ രാജാവെ, ഞാൻ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല. നാം ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ സൃഷ്ടിച്ചത് അവന്റെ കൈപ്പണിയായി സൃഷ്ടിച്ചു, സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് ക്രിസ്തുയേശുവിലത്രെ അത് പൂർത്തീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരായി നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ
all the spiritual inheritance he has to give us while we live here on earth.
നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗീയമായ എല്ലാ അവകാശങ്ങളുടെയും അനുഭവം നമുക്ക് നൽകേണ്ടതാണ്.
എഫേസ്യ
ലേഖനം 1:11 വാക്യം.
In him we have obtained an inheritance, having been predestined according to the purpose of him who works all things according to the counsel of his will.
അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശവച്ചരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ.
By giving us his spirit who dwells in us and controls us.
നമ്മിൽ വസിക്കുകയും നമ്മെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നതിൽ നമുക്ക് വരുവാനിരിക്കുന്ന മഹത്വത്തിന്റെ ഒരു അച്ചാരം അത്ര ദൈവം നമുക്ക് നൽകി. അതുകൊണ്ട് ഈ പ്രത്യാശയുടെ ഉറപ്പ് നമുക്കുണ്ട്. എഫേസ്യ ലേഖനം 1:18 നമുക്ക് മടക്കി പോകാം. 18-21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു. ഇതത്ര പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
Having the eyes of your heart enlightened that you may know what is the hope to which he has called you, what are the riches of his glory, his inheritance in the saints, and what is the immeasurable greatness of his power toward us who believe, according to the working of his great might that he worked in Christ when he raised him from the dead and seated him at his right hand in the heavenly places, far above all rule and authority and power and dominion, and above every name that is named, not only in this age but also in the one to come.
നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലൂടെ ആശയുന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിലും പ്രാർത്ഥിക്കുന്നു. പഴയ നിയമകാലത്തിൽ
God's people had an earthly inheritance.
ദൈവ ജനത്തിന് ഭൗതികമായ ഒരു അവകാശം ഉണ്ടായിരുന്നു.
The land of Canaan.
അത് കനാൻ ദേശമാണ്.
What do we have today as believers in Christ?
എന്നാൽ ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചവരായി നമുക്ക് ലഭിക്കുന്ന അവകാശം എന്താണ്?
We have a spiritual inheritance in Christ.
നമുക്ക് ക്രിസ്തുയേശുവിൽ ആത്മീയമായ അവകാശമാണുള്ളത്.
You see, Canaan is not a picture of heaven.
കനാൻ ദേശം എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിന്റേതായ ഒരു ചിത്രമല്ല.
Because there will be no battles or defeats in heaven.
കാരണം സ്വർഗ്ഗത്തിൽ നമുക്ക് പോരാ യുദ്ധങ്ങളില്ല, അവിടെ പരാജയങ്ങളുമില്ല.
Canaan is a present inheritance we have in Christ. It's a picture. Canaan is a picture of the present inheritance that we have in Christ.
കനാൻ ദേശം ആകട്ടെ ഈ കാലത്തിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അവകാശത്തിന്റെ ഒരു ചിത്രമാണ്.
So as we get to know God in intimacy,
അതുകൊണ്ട് ദൈവത്തെ നാം ഏറ്റവും അടുത്ത് അറിഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ,
God reveals to us his purpose for creating us and redeeming us.
നമ്മെ സൃഷ്ടിച്ചതിലും നമ്മെ വീണ്ടെടുത്തതിലുമുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് അവൻ നമുക്ക് വെളിപ്പെടുത്തി തരും.
And in knowing that and fulfilling that,
അത് അറിയുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്നതിൽ,
he gives us all the spiritual resources that we need.
നമുക്ക് ആവശ്യമായ എല്ലാ ആത്മീയമായ വസ്തു കാര്യങ്ങളും അവൻ നമുക്ക് നൽകും.
All the wealth of heaven is asked to fulfill God's plan for us on earth.
നമ്മെക്കുറിച്ചുള്ളതായ ഈ ഭൂമിയിൽ നമ്മെക്കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കാൻ ആവശ്യമായ സ്വർഗീയ നിക്ഷേപങ്ങളൊക്കെയും അവൻ നമുക്ക് നൽകും.
As we walk in step with the Spirit,
ദൈവത്തിന്റെ ആത്മാവിനോട് നാം ചേർന്ന് നടക്കുമ്പോൾ,
and receive by faith our inheritance,
നമ്മുടെ അവകാശത്തെ വിശ്വാസത്താൽ പ്രാപിക്കുമ്പോൾ,
we step out on the promises that God gives us.
ദൈവം നൽകിയതായ വാഗ്ദത്തങ്ങളിൽ അത്രേ നാം ചുവടുകൾ വെക്കുന്നത്.
The Lord spoke to Joshua.
യോശുവയുടെ ദൈവം ഇങ്ങനെ സംസാരിച്ചു.
After the death of Moses.
മോശയുടെ മരണശേഷം യോശുവയുടെ ദൈവം സംസാരിച്ചു. യോശുവയുടെ പുസ്തകം 1:6-9. 6-9 വരെയുള്ള വാക്യങ്ങളിൽ,
be strong and courageous, for you shall cause this people to inherit the land that I swore to their fathers to give them.
ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും.
You shall cause this people to inherit the land that I swore to their fathers to give them.
അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭജിക്കും. അതുകൊണ്ട് അത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? യോശുവ, നീ നോക്കുക, ഞാൻ ഇതൊക്കെയും പരിപാടി ഇട്ടിരിക്കുന്നു. ആ ദേശത്തിലെ ജനത്തിന്റെ പരാജയം ദൈവം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നീ ചെയ്യേണ്ടത് ഇത് മാത്രമാണ്, ഈ ജയം നീ അവകാശമാക്കി കൊള്ളുക മാത്രമാണ് ചെയ്യേണ്ടത്. ആ ദേശത്തെ പിടിച്ചടക്കണം. അതുകൊണ്ടാണ് ഏഴാം വാക്യത്തിൽ പറയുന്നത്, എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ഒക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്ന ഇടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇന്ന് ക്രിസ്തുയേശുൽ വിശ്വസിക്കുന്നവർ എന്ന നിലയിൽ യോശുവയ്ക്ക് ലഭിച്ചതിനേക്കാൾ ഏറ്റവും ഉന്നതമായ അവകാശങ്ങൾ എത്ര നമുക്ക് ലഭിച്ചിരിക്കുന്നു. കാരണം യേശു നമ്മോട് കൂടെ മാത്രമല്ല, അവൻ നമ്മിൽ
ഇരിക്കുന്നവനുമാണ്.
യോശുവയോട് പറയുന്നത് നീ പോകുന്നിടത്തൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഇരിക്കും എന്നത്രേ. യേശു പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുക, എന്റെ വചനം നിങ്ങളിൽ വസിക്കട്ടെ. അതിന്റെ ശേഷം അവൻ എന്താണ് പറഞ്ഞത്? അവൻ വന്ന് പിതാവും പുത്രനും നമ്മോട് കൂടെ വസിക്കും എന്നത്രേ. എങ്ങനെയാണത് സാധിക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇതുകൊണ്ട് അത്രേ നാം നിരന്തരം ദൈവത്തിന്റെ കൂട്ടായ്മ അനുഭവിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുകയും ചെയ്യേണ്ടത്
ആവശ്യമാവും.
ഈ ദേശം പിടിച്ചെടുക്കുവാൻ നമുക്ക് ആവശ്യമുള്ളതൊക്കെയും അവൻ നമുക്ക് നന്ന് തന്നു കഴിഞ്ഞിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് അത്രേ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മെ കുറിച്ചൊക്കെയും വ്യക്തമായ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. 139 സങ്കീർത്തനത്തിന്റെ 16
139:16. Then I did see my substance yet being imperfect, and in thy book all my members were written, which in continuous of fashion, when as yet there were none of them.
ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. സ്വർഗത്തിൽ നിങ്ങളെ കുറിച്ച് എഴുതപ്പെട്ടതായ ഒരു പുസ്തകമുണ്ട്. അതുകൊണ്ടത്രേ അവൻ തന്നെ നമ്മെ തന്റെ കൈപ്പണി എന്ന് വിളിക്കുന്നു. എഫെസ്യലേഖനം 2:10 നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അവിടെ കൈപ്പണി എന്ന പദത്തിന് മൂലഭാഷയിൽ ഒരു പദ്യം എന്നത്രേ. നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ദൈവം വളരെ മനോഹരമായ ഒരു പദ്ധതി
ഒരുക്കിയിരിക്കുകയാണ്.
ആ പദ്ധതി എന്തെന്നുള്ളത് തിരിച്ചറിയേണ്ടത് നമ്മെ കുറിച്ച്
ആവശ്യമാണ്.
ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാം രക്ഷിക്കപ്പെട്ട ശേഷം ഇനി ഒന്നും ഇല്ല എന്ന ചിന്തയാണ്.
We are called, we are chosen for what?
അവൻ നമ്മെ വിളിച്ചു, നമ്മെ തിരഞ്ഞെടുത്തു. എന്തിനായിട്ട് വിളിച്ചു, എന്തിനായിട്ട് തിരഞ്ഞെടുത്തു?
To fulfill God's purpose in creating us and redeeming us.
അവൻ നമ്മെ വീണ്ടെടുത്തതിൽ, നമ്മെ രക്ഷിച്ചതിൽ, ദൈവത്തിന്റെ ഉദ്ദേശത്തെ നിവർത്തിക്കേണ്ടതിനായിട്ട് അത്രേ വിളിച്ചു.
And so important for us to find out what God's will is and do it.
അതുകൊണ്ട് ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുകയും അത് ചെയ്യുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ്.
Day by day you can receive more and more of those spiritual blessings.
ദിനംപ്രതി ഈ ദൈവത്തിന്റെ ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് കൂടുതലായി പ്രാപിക്കുവാനായിട്ട്
കഴിയും.
നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ബലം പ്രാപിക്കുവാനായിട്ട് ഇടയായി
തീരും.
ഈ അനുഗ്രഹങ്ങൾ എല്ലാം പ്രാപിച്ചവരായി ദൈവത്തോട് കൂടുതൽ നന്ദിയുള്ളവരായി തീരുവാനും
കഴിയും.
ഈ പ്രാർത്ഥന ആഴമുള്ള ഒരു പ്രാർത്ഥനയാണ്. ആത്മീയമായ കാഴ്ചപ്പാട് ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആത്മീയമായ പരിജ്ഞാനം നമുക്ക്
ആവശ്യമാണ്.
നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ജോലികളിൽ നമുക്ക് പ്രായോഗികമായ അനുസരണം ആവശ്യമാണ്. എന്നാൽ ഇതിന്റെ ഒക്കെ അവസാന ഫലം നമ്മുടെ ഉള്ളിലെ മനുഷ്യരിൽ ശക്തിയോടെ ബലം പ്രാപിക്കുക. ആ ശക്തിയാണ് നമ്മൾ വസിക്കുന്ന, ആ ശക്തിയാണ് സന്തോഷത്തോടെ സഹിപ്പാനായിട്ട് നമ്മെ സഹായിക്കും. അത് ദീർഘക്ഷമ നമ്മിൽ ഉളവാക്കും. അത് നന്ദിയുടെ മനോഭാവം നമ്മിൽ ഉളവാക്കും.
So that we are able to do the will of God rejoicing.
അങ്ങനെ സന്തോഷത്തോടുകൂടി ദൈവഹിതം അനുഷ്ഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും.
We need to pray like this as Paul prayed.
അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ നാമും പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കേണ്ടതാണ്.
And you can face the world day by day with a smile on your face.
അങ്ങനെങ്കിൽ സന്തോഷത്തോടെ പുഞ്ചിരിയുള്ള മുഖത്തോടുകൂടി ലോകത്തെ അനുദിനം അഭിമുഖീകരിക്കാനായിട്ട് നമുക്ക് കഴിയും.
There is joy in your heart in spite of difficult circumstances and difficult people.
കാരണം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വ്യക്തികളെ നേരിടുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം അനുഭവിക്കാനൊക്കെ ഈ സന്തോഷം വാസ്തവത്തിൽ നമ്മുടെ അനുഭവമാണോ എന്ന് ചോദിക്കുക. ഇന്ന് അനേക ക്രിസ്തീയ വിശ്വാസികളുടെ ജീവിതത്തിലും വെളിപ്പെടാത്തത് ഇത് തന്നെയാണ് എന്നത് ദുഃഖകരമാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പള്ളിയിൽ വരവൻ ആഗ്രഹിക്കാത്ത, ആരാധന കടന്നു വരാൻ ആഗ്രഹിക്കാത്ത ഒരു ബാലനെ കുറിച്ച്,
Mommy, I don't want to go to church.
എനിക്ക് പള്ളിയിൽ പോകാൻ ഇഷ്ടമില്ല എന്ന് അമ്മയോട് പറഞ്ഞു.
Why, my son?
എന്തുകൊണ്ടാണ് മോനെ എന്ന് ചോദിച്ചു.
No, no, I don't want to come.
വരാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല.
Why, my son?
എന്താണ് കാരണം?
Everybody in church has a long face.
പള്ളിയിൽ എല്ലാവരും വീർത്ത മുഖവുമായിട്ട് ഇരിക്കുന്നവരാണ്.
Nobody seems to be happy.
ആർക്കും സന്തോഷമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാൻ എന്തിനു പോകണം?
Little children know.
കൊച്ചുകുട്ടികൾക്കും ഇത് മനസ്സിലാവും.
I tell you, when your family loves church, that means the joy of the Lord is seen in the church.
നിങ്ങളുടെ മക്കൾ ആരാധനയ്ക്ക് അടുത്ത് പോകാൻ സന്തോഷമുള്ളവരാണെങ്കിൽ നിങ്ങളിൽ ആത്മീക സന്തോഷമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നിങ്ങളുടെ കുട്ടികൾ ആരാധനയ്ക്ക് അടുത്ത് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ ഗൗരവമായ എന്തോ തെറ്റ് കുറവുണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ള കുടുംബങ്ങളെ എനിക്കറിയാം, നമ്മുടെ സഭയിലല്ല.
I know a family who came to church this Sunday.
ഈ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്ന ഒരു കുടുംബത്തെ കുറിച്ച് എനിക്കറിയാം.
And I told them, I don't want to go to that church, I want to go to this church.
ഈ പള്ളിയിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല, മറ്റേ പള്ളിയിൽ പോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞു.
I want to come to the Shamma Tabernacle.
എനിക്ക് ഷമ്മ ടാബർനാക്കിൽ പോകാൻ താല്പര്യമുണ്ട്, മറ്റേ പള്ളിയിൽ പോകാൻ എനിക്ക് ഇഷ്ടമില്ല. അവർ പോകുന്നത് വിസമ്മതിച്ചു. അതുകൊണ്ട് ഇന്ന് അവര് ആരാധനയ്ക്ക് കടന്നു വന്നിരുന്നു. അതത്ര ക്രിസ്തീയ ജീവിതം. നമ്മൾ സന്തോഷം വെളിപ്പെടുന്നില്ല എങ്കിൽ നാം സംസാരിക്കുന്നതായ വിശ്വാസം അംഗീകരിക്കാൻ ആർക്കും താല്പര്യമുണ്ടാകുകയുമില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? ആ സന്തോഷം മറ്റുള്ളവരെയും സ്വാധീനിക്കുന്ന സന്തോഷം നിങ്ങളുടെ നന്ദി നിങ്ങളുടെ ഉള്ളിലുണ്ടോ? അത് മറ്റുള്ളവരെയും സ്വാധീനിക്കും.
കാരണം
ഈ ലോകം വിമർശനരാൽ നിറഞ്ഞിരിക്കുന്നതായ ലോകമാണ്.
വിമർശന ശുശ്രൂഷ.
എന്റെ ശുശ്രൂഷ വിമർശക ശുശ്രൂഷയാണെന്ന് എന്റെ ശുശ്രൂഷ അതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ദുഃഖമാണ്,
ദുഃഖകരമാണ്.
ഇതാണ് എന്റെ ശുശ്രൂഷ എന്ന്, വിമർശനമാണ് എന്റെ ശുശ്രൂഷ എന്ന് ഒരു പാസ്റ്റർ പറഞ്ഞാൽ ആ പാസ്റ്ററുടെ സഭയുടെ കാര്യം
എന്താവും?
നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ടിട്ട് നമ്മുടെ സ്വഭാവത്തെ അത് മാറ്റി ആത്മാവിന്റെ ഫലം നമ്മൾ വെളിപ്പെടുവാൻ തക്കോളം. സകല ദീർഘക്ഷമയും സകല സ്ഥിരതയും നമ്മൾ വെളിപ്പെട്ടിട്ട് ആത്മാവിന്റെ സന്തോഷം നമ്മൾ വെളിപ്പെട്ടിട്ട് നന്ദിയുള്ളവരായിരിക്കാൻ തക്കോളം നമുക്ക് ഇടയാകേണ്ടതിനായിട്ട്, നമ്മുടെ മനോഭാവം മറ്റുള്ളവരെയും സ്വാധീനിക്കുന്ന മനോഭാവമായി തീരേണ്ടതിനായിട്ട് ദൈവരങ്ങൾ നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിന്റെ ആലോചനയ്ക്ക് മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കഥാവെ പുറത്തേക്ക് വരുന്നത് പലപ്പോഴും തിരുനാമത്തിന്റെ മഹത്വത്തിന് പ്രയോജനകരമല്ലാത്തത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്നാൽ അതിനൊരു മാറ്റം വരുവാൻ തക്കവണ്ണം ആത്മാവിന്റെ ഫലം ഞങ്ങൾ ഇന്ന് വെളിപ്പെട്ടിട്ട് കർത്താവെ, അനേകർ അതിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് ഞങ്ങളുടെ കർത്താവിനെ അന്വേഷിപ്പാൻ തക്കവണ്ണം ഈ നാളുകളിൽ ഇടയാകേണ്ടതിനായിട്ട് കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വസിച്ച് ഈ മാറ്റത്തെ, രൂപാന്തരത്തെ ഞങ്ങൾക്ക് തന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അത്ഭുതകരമായ ശക്തി ഞങ്ങളിൽ വ്യാപരിച്ചിട്ട് ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ കർത്താവെ സകല ദീർഘക്ഷമയും സകല സ്ഥിരതയും എല്ലാ സന്തോഷവും നിറഞ്ഞവരായി തീരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾക്ക് ഇടയാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ബഹുമാനവും മഹത്വവും നിനക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ
ഇതാ ദൈവത്തിന്റെ സ്നേഹം.